പിതാവിനും പുത്രനും പരിശുദ്ധരുഹായി ആദിമനേക പ്രാർത്ഥന ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാന്റെ കുന്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളുടെ റോഷാന ദൈവമായ കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളുടെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാതുലാരിയാരുടെ കരുണയും നമ്മേശ്യ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ കയറണമേ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ നിരക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ പറഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകുലമായ കർത്താവ് യേശുമിശിഹായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അന്യോർന്നോർമേ നമ്പ്രാന്റെ അമ്മ ബാബിളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നീ നമ്മുടെ അപേക്ഷിക്കുമാറാകണമേ. ആമേൻ.
നമ്മളോട് സുവിശേഷം അറിയിക്കുന്നത് റവറൻഡ് ഫാദർ ജേക്കബ് ബേബി അല്ലെങ്കിൽ ഷിബു അച്ഛൻ എന്നറിയപ്പെടുന്ന അച്ഛനാണ്. അച്ഛൻ തുമ്പോൺ ഡയോസിസിലെ ചന്ദനപ്പള്ളിയിലെ വലിയ പള്ളി ഇടവകയിലെ അംഗവും നെരിയാപുരം ഇമ്മാനുവൽ ഓർത്തഡോക്സ് പള്ളി വികാരിയുമാണ്. അച്ഛനൊരു ഷോർട്ട് വിസിറ്റിന് അമേരിക്ക വന്നിരിക്കുക. നമുക്കിപ്പം അച്ഛനെ കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായതിനകത്ത് ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവരെയും. നമുക്ക് എന്നാൽ അച്ഛന്റെ അച്ഛനെ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു.
ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിന്നനായ തിരുമേനി സമാജത്തിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ഇതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയ ശാന്തമ്മ ആന്റി, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നദ്ധയിൽ ഒരിക്കൽ കൂടെ ശിരസിനെ നമിക്കുകയാണ്. ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്തൊന്നും വളരെ വിദൂരമായ ഒരു സ്ഥലത്തെ കടന്നു വരുവാൻ തക്കവണ്ണം ഇവിടെ ഇപ്രകാരം നിങ്ങളോടൊത്ത് ദൈവത്തിന്റെ സന്നദ്ധയിൽ ഒരു ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ദൈവം അവസരം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണ് എന്ന് നമ്മൾ ഓർക്കുവാറുണ്ട്, പാടാറുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും അത് പ്രവൃത്തിപഥത്തിൽ ചിന്തയിൽ പലപ്പോഴും എത്താറില്ല എന്നുള്ളതാണ് നമ്മുടെ രീതി. അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഉരുപ്പാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കാൻ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധനായ പത്രോസ് ലീഹായുടെ ഒന്നാം ലേഖനത്തെ നിങ്ങള് ശാന്തമായി ചിന്തിക്കുകയും അതിൽ നിന്നുള്ളതായ നന്മകളെ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ നടപ്പ് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊക്കെയും വളരെ ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും എന്തിനാണ് പൊന്നണിയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും കാര്യങ്ങളും ഒക്കെയും നമ്മൾ ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തില്. ഇതിനെയൊക്കെയും പലപ്പോഴും വികലമായ വ്യാഖ്യാനങ്ങളിലൂടെ തെറ്റായ പാതയിലേക്ക് നമ്മളെ നയിക്കുവാൻ പലരും ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപകളെ മനസ്സിലാക്കുവാനും ദൈവികമായ നന്മയെ ജീവിക്കാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മാത്രമേ എനിക്കും ഇപ്പോൾ നിങ്ങളോട് പറയുവാനായിട്ടുള്ളൂ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നാം ഏവരും ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കാതിരുന്നാൽ ലോകപ്രകാരമുള്ള മോഹങ്ങളിൽപ്പെട്ട് നശിച്ചു പോകുന്ന ഒരു അനുഭവമായിരിക്കും പലപ്പോഴും നമുക്കുണ്ടാകുക. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ 1:3-7 ഭാഗങ്ങളാണ്. 2 Peter 1:3-7 വേദഭാഗം ഇപ്രകാരമാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് തന്നെ ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ദൈവസന്നിധിയിൽ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ് ഇത്. ഈ ലോക ജീവിതത്തിന്റെ നമ്മുടെ ആഗ്രഹം ദൈവത്തിന്റെ മക്കളായി തീരുക എന്നുള്ളതാണ്. ഭൗതിക ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആത്മീയമായ അനുഭവത്തിൽ നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ദൈവ സന്നിധിയിലാണ് നമ്മൾ ഈ ആകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും പരീക്ഷകളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവം എനിക്കായി ഒന്നും ചെയ്തില്ല എന്ന് പരിതപിക്കുന്ന ചില ശബ്ദങ്ങളെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ഇവിടെ 3-4 ദൈവം നമുക്കെന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 5-7 അതിനെ നാം എങ്ങനെ പ്രതികരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ പലപ്പോഴും നമ്മൾ ആരും മനസ്സിലാക്കാറില്ല. ഭൗതിക ലോകത്തിൽ ഞാൻ പറയുമ്പോൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന നമ്മളൊക്കെയും ഇപ്പോൾ ജീവനോടിരിക്കുന്നു എന്നുള്ളതാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ അറിഞ്ഞ് നമ്മെ മെനഞ്ഞ ദൈവം ഈ ആകൃതിയും ഒക്കെയും നമുക്ക് നൽകി ദൈവികമായ കൃപയിൽ നമ്മെ പരിപാലിച്ചു നമ്മെ വഴി നടത്തി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഒരു ദേശത്ത് ജനിച്ച് അടുത്ത വേറൊരു ദേശത്ത് വന്ന ഇപ്പോൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബത്തെ പോറ്റു നോക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളുമാണ്. ഈ അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകും. ജീവിതയാത്രയില് ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. സ്വാഭാവികമായി നമുക്കുള്ളത് നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇരുവശങ്ങളിലേക്കും നോക്കും. നമുക്കുണ്ടായ പ്രയാസം മറ്റുള്ളവർക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു തമാശ പറഞ്ഞു കേട്ടത്, കേരളത്തില് സ്ഥിരമുള്ള ഒരു പരിപാടിയാണല്ലോ കറണ്ട് പോവുക. കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി 4 നോക്കും. 4 മറ്റു വീടുകളിൽ കറണ്ട് പോയെങ്കിൽ സമാധാനത്തോടുകൂടി പെരക്കകത്ത് കയറിയിരിക്കും. കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് അപ്പുറത്തും നഷ്ടപ്പെട്ടതല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. ഇത്തരത്തിലുള്ള രീതിയിലുള്ള ചിന്താഗതിയിൽ നിന്ന് മാറ്റപ്പെടുവാനും ദൈവം നൽകിയ കൃപകളെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കേണ്ടുന്നതായ അനുഭവങ്ങളുണ്ട്. 3-4 ശാന്തമായി ചിന്തിക്കുമ്പോൾ ഏതാണ്ട് 5 ദൈവം നമുക്ക് ചെയ്തതായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കും. ഈ ലോകപ്രകാരം നമ്മൾ ജീവിക്കുന്നത്, നമ്മെ രക്ഷിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളാണ്. ഗോഡ് വിൽ ഡൂ വിത്ത് ഹിസ് ഡിവൈൻ പവർ. ആ ഡിവൈൻ പവർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഒന്നാമതായിട്ട് നമ്മുടെ പറയുന്നുണ്ട് അവൻ നമ്മെ വിളിച്ചു എന്ന്. ഈ ഒന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യം പറയുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വീടിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീനെന്ന്. വിളിച്ചിരിക്കുന്നത് ആര് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ചെറുപ്രായത്തിൽ നമ്മളൊക്കെയും പാടി പറഞ്ഞു നടന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പൈതൽ ഞാൻ, സ്വർഗരാജ്യം എന്റേത്, പാടും ഞാൻ സ്തുതി പാടും. പക്ഷേ വളർന്നു വളർന്നു വരുമ്പോൾ ഈ ചിന്താഗതിയിൽ മാറ്റം വരുന്നു. യേശുമ്പ്രാൻ ശിശുക്കളെ സ്നേഹിച്ചു, അവരെ എന്റെ അടുക്കലേക്ക് വിടുവാൻ തക്കൊണ്ടായിട്ട് പറഞ്ഞു, അവരെ തടയരുതെന്ന് പറഞ്ഞു. ശൈശവാവസ്ഥയിൽ ദൈവത്തെ കാണുവാനും നിഷ്കളങ്കമായ അനുഭവത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ സാധിച്ചവൻ, ദൈവത്തിന്റെ പൈതൽ ഞാൻ എന്ന് പാടി പറഞ്ഞവൻ, കുറച്ച് മുന്നോട്ട് കടന്നു വരുമ്പോൾ, അഡോളസൻസ് ഏജിലേക്ക് വരുമ്പോൾ ചിന്താഗതിയിൽ മാറ്റമുണ്ടാകുന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അവൻ തെറ്റിന്റെ അനുഭവത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറഞ്ഞത്, യൗവനകാലത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ. ജീവിതയാത്രയിലെ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കൊടുങ്കാറ്റുണ്ട്. കൊടുങ്കാറ്റുണ്ടാവുമ്പോൾ ഓരോ പക്ഷികളും എവിടെങ്കിലും സ്വസ്ഥമായ ഇടത്തേക്ക്, സുരക്ഷിതമായ അനുഭവത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുമ്പോൾ, കഴുകനെന്ന് പറയുന്ന പക്ഷി ആ കൊടുങ്കാറ്റിന് എതിരായി പറന്ന് അതിന്റെ മുകളിലേക്ക് പോകുന്നത്. ഇവിടെ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. കേരളത്തിൽ എറണാകുളത്ത് ഒക്കെയുമായിട്ട് ഇപ്പോൾ സാത്താന്റെ പള്ളികൾ കൂടുതലായിട്ട് വളർന്നു വരുന്നു എന്ന് പറയുന്നു. അവനവനെ കുറിച്ചുള്ളതായ ചിന്തയില് അവനവന് തെറ്റായതായ ധാരണ വളർന്നു കഴിയുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്നു. നിന്റെ വിളിയും നിന്നെ കുറിച്ചുള്ളതായ തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാനായിട്ട് അധികം ശ്രമിക്കണം. ദൈവം വിളിച്ചിരിക്കുന്നവനാണ്, ആ വിളിച്ച ദൈവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. മലനാട്ടിലേക്ക് ബന്ധപ്പെട്ടിരുന്ന് ഏലിസബത്തിന് വന്ദനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, മറിയയുടെ സ്വരം ഏലിസബത്തിന്റെ ചെവിയിൽ വീണ് കഴിഞ്ഞപ്പോൾ, ഏലിസബത്തിന്റെ ഉദരത്തില് ആറുമാസം പ്രായമായിരുന്ന യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ ഏലിസബത്ത് പറയുന്നുണ്ട്, നിന്റെ വന്ദന സ്വരം കേട്ടപ്പോൾ എന്റെ ഉദരത്തിലുണ്ടായിരുന്ന പ്രജ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു എന്ന്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം കണ്ട ദൈവത്തിന്റെ പൈതൽ പക്ഷെ തെറ്റിന്റെ അനുഭവത്തിലേക്ക് മാറിപ്പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ചിന്തിക്കണം. ഭാഷയുടെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമല്ല, ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവം നൽകുന്നതായ കൃപകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു, മക്കളൊന്നും നമ്മുടെ പള്ളിയിൽ അല്ലച്ചാ വരുന്നത് എന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. എന്നെ വിളിച്ചത് ആരെ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. വിളിച്ചവനിലേക്ക് നോക്കുന്ന അനുഭവം ഉണ്ടാകണം. പ്രയാസം വരുമ്പോഴോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ മാത്രം വിളിക്കാൻ പോയി കഴിഞ്ഞാൽ വിളി ശരിയാകുകയില്ല. നിരന്തരമായി അവനുമായി ബന്ധത്തെ നിലനിർത്തുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മളായിരിക്കണം. സോളാർ സിസ്റ്റത്തെ കുറിച്ചൊക്കെയും പറയുമ്പോൾ അറിയാം, സൗരയൂഥത്തെ കുറിച്ചൊക്കെ അറിയാം, ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സത്യ സ്നേഹ സ്വരൂപിയായ ദൈവത്തിന് ചുറ്റുമായിരിക്കണം നമ്മൾ. ആ പ്രകാശ വലയത്തിൽ, ആ ഗാലോയിൽ ആയിരുന്നെങ്കിൽ മാത്രമേ വിളിച്ചവനെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കും. ദൈവം നമ്മളെ വിളിച്ചവനാണ്. ആ വിളിയെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കണം. യേശുമ്പുരാന്റെ പരിശുശ്രൂഷ വേള പത്രോസ് അവന്റെ ഉപജീവനത്തിലുള്ള മാർഗത്തിൽ ആയിരുന്നു. രാത്രിയാമങ്ങളിൽ കഷ്ടപ്പെട്ട് മീൻപിടുത്തം കഴിഞ്ഞു വന്ന് അടുത്ത ദിവസത്തേക്കുള്ള അധ്വാനത്തിനായിട്ട് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പത്രോസിനെ വിളിക്കുന്നത്. പത്രോസ് കർത്താവിനോട് കൂടെ പോയതിനു ശേഷം വിവാഹം കഴിച്ചതായിട്ട് പറയുന്നില്ല. പക്ഷേ പത്രോസിന്റെ അമ്മാവിയമ്മ പനിയായി കിടന്നിരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് വിളിക്കുന്ന സമയത്ത് കുടുംബമുണ്ടായിരുന്നവനാണ് പത്രോസ്. അതിനൊക്കെയും വിട്ടേച്ചാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നത്. അവരോടൊക്കെയും ചേർന്നായിരിക്കാം ഒരു പക്ഷേ ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുള്ളത്. പ്രതിബന്ധങ്ങൾ പലതുണ്ടാകാം, പക്ഷെ അതിനൊക്കെ മാറ്റി ദൈവത്തിന്റെ സന്നിധിയില് വിളിയെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. കഴിഞ്ഞവനായ നമ്മുടെ ഒസ്താദ് ദിവസത്തിന് വേണ്ടി പറയുമായിരുന്നു മിഷനെ കുറിച്ച്, ദർശനത്തെ കുറിച്ച് പറയുമായിരുന്നു. ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ടായി തീരുന്ന അനുഭവം, ജീവിച്ചാലും മരിച്ചാലും യേശു മാത്രം മതി എന്ന് പറയുന്നു. ഹിന്ദുവിനും ക്രിസ്തുവിനും മുസൽമാനും ദൈവത്തെ അറിയുന്ന അനുഭവത്തെ കുറിച്ച് തിരുവേണി പറയുമായിരുന്നു. ഞാൻ ആര് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. എഫേസ്യ ലേഖനത്തിന്റെ 4:2 പറയുന്നുണ്ടല്ലോ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം നമ്മളൊക്കെയും വിളിച്ചിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം, എന്തിനാണെന്ന് മനസ്സിലാക്കണം. ആ വിളിയുടെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ എന്ന് നടപ്പിലും ഇരിപ്പിലും നിപ്പിലും ഒക്കെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ആരാധനയിലും പല പ്രാവശ്യം നമ്മൾ ഉരുവിടുന്നുണ്ട് കുറിയലായിട്ടും. ആ കരുണയുടെ അനുഭവത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ വിളിച്ചവനെ കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന വണ്ണം ജീവിപ്പാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ അനുഭവം നമ്മൾക്ക് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. രണ്ടാമതായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവനും ഭക്തിക്കുമൊക്കെയും വേണ്ടതൊക്കെയും അവൻ ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അവൻ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടതൊക്കെയും ദൈവത്തിന്റെ ദാനം, ദൈവം നൽകിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. 1 Corinthians 9:14 പറയുന്നുണ്ട്, നീ നൽകിയതിൽ നിന്ന് നിനക്ക് നൽകുന്നതേ ഉള്ളൂ എന്ന്. നേടിയതല്ല എല്ലാം നിന്റെ ദാനമാണ് നമ്മൾ പാട്ടിലൂടെ പാടും. പക്ഷേ ആ ദാനത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് നമ്മൾ ഓർക്കണം. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് അതാണ്. ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ തക്കവണ്ണം സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞത് തന്റെ സ്വരൂപത്തിനും സാദൃശ്യനും തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും മഹിമയണിയിച്ചെന്ന്. അപ്പോ മനുഷ്യന് കിട്ടിയിരിക്കുന്ന, നമുക്കൊക്കെയും കിട്ടിയിരിക്കുന്ന കൃപകൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തീയ സഭയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതിനെ സഭയായി പിതാക്കന്മാരായി നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ലഭിച്ച ദൈവികമായ കൃപയുടെ അനുഭവമാണ്. ഏഞ്ചൽ ബാവ എന്ന് വിളിക്കുന്ന മാത്യുസ്യൻ ബാവാതിരുമേനി ഈ വിശുദ്ധ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകാം, പലപ്പോഴും നമുക്ക് കേൾക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് പിതാവ് പറയും, ലോകത്തിൽ ജീവിച്ച് പ്രാർത്ഥിച്ച അനുഭവത്തിൽ വന്ന ആ പിതാക്കന്മാര് സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ കണ്ട ചിത്രങ്ങളെ കുറിച്ച് പറയുന്നു. ആദ്യം ഒരു വൃന്ദം കടന്നു വരുന്നവരെ കുറിച്ച് ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ സത്യവിശ്വാസികളായി സഭയ്ക്കായി ജീവിച്ചവരുടെ സമൂഹമാണ് കടന്നു വരുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ഒരു സമൂഹത്തെ കണ്ട് ഇതാര്, ഇതിനെക്കാട്ടിൽ ആദ്യത്തെ ഞാനൊക്കെ കുറച്ചുകൂടെ പ്രശോഭയുള്ളവരായി കണ്ട് ഇതാരെന്ന് ചോദിച്ചപ്പോൾ ഇത് യൗവനത്തിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവികമായ കൃപയിൽ ജീവിച്ചിട്ട് യൗവനകാലത്ത് ഇവിടേക്ക് കടന്നു വന്നവരാണ്. മൂന്നാമതൊരു കൂട്ടത്തെ കണ്ടപ്പോൾ പറഞ്ഞു അതിശോഭയുള്ള ഒരു കൂട്ടത്തെ കണ്ടപ്പോൾ ശൈശവാവസ്ഥയിൽ ദൈവത്തിന്റെ മാലാഖമാരായി കടന്നു വന്നവരാണ്. അപ്പോൾ ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ദൈവികമായ കൃപയുടെ അനുഭവം പ്രാർത്ഥിക്കും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ വാസം വേണമെന്ന് ആ വാസത്തിന്റെ അനുഭവത്തെ കുറിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരീക്ഷ പ്രമാണിയും ചുങ്കക്കാരനെയും കണ്ടപ്പോൾ ചുങ്കക്കാരൻ അവിടെ അബ്രഹാമിനെ മതി ഇരിക്കുമ്പോൾ ഇവിടെ പരീക്ഷ പ്രമാണി പറയുന്നു, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു വിടവുണ്ട്. ഈ ഭൗതിക ലോകത്തിൽ ഈ വിടവിന് ഇപ്പുറത്തായി തീരാതെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിക്ക് വാസമായ രീതിയിൽ ജീവിക്കുവാൻ വേണ്ടതൊക്കെയും നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ആരും ഇതൊക്കെ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. സഭയുടെ അനുഷ്ഠാനത്തിൽ ഒരു കൗദാശിക ജീവിതമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ കൗദാശിക ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. ആധുനിക യുഗത്തിലുള്ള ന്യൂ ജനറേഷൻസ് എല്ലാവരും പറയുന്ന ഒരു വലിയൊരു പരാതി നമ്മുടെ ആരാധനയ്ക്ക് ദൈർഘ്യം കൂടുതലാണെന്ന്. ഈ കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളുടെ ചിന്താ വിഷയം നമ്മൾ ഓർക്കണം. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും 7 കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചതിനെയും കുറിച്ചൊക്കെയും പറയുമ്പോൾ അത് ശാന്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം. 3 ഈ പുരുഷാരം എന്നോടൊപ്പമായിരുന്നു. അവർക്ക് വിശപ്പുണ്ടായിരുന്നില്ല, ദാഹമുണ്ടായിരുന്നില്ല, ക്ഷീണമുണ്ടായിരുന്നില്ല, ഇതൊന്നുമില്ലായിരുന്നു. കാരണം അവർ കർത്താവിന്റെ സന്നിധിയിലായിരുന്നു. വിളിച്ചവനാര് അവന്റെ സന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. ഭൗതികമായി ചിന്തിക്കുമ്പോൾ പലവിധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ഒരു പക്ഷേ ഇവിടുത്തെ ഡ്യൂട്ടിയുടെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകാം. അല്ലാത്ത സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ ഓർക്കണം. ആരാധനയിൽ ദൈവമഹത്വം കാണുവാൻ തക്ക ഒന്നുമായിട്ട് നമുക്ക് സാധിക്കണം. കേവലമായ അനുഷ്ഠാനങ്ങൾക്കപ്പുറമായി ദൈവത്തിന്റെ കൃപയെ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകൾ ക്രമീകരിക്കുമ്പോൾ ആ വിശ്വാസികളുടെ നേർച്ചയെ അതിനെ നമ്മൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ദിവ്യാഭാഷ്യശ്രൂഷയൊക്കെയും നടത്തുന്നു. രഹസ്യമായ ഒരു ഉപശുശ്രൂഷയും പരസ്യമായ ഒരു ഉപശുശ്രൂഷയ്ക്കും ശേഷം ദർഗായിൽ കയറി നിന്നുകൊണ്ട് പട്ടക്കാരൻ പ്രാർത്ഥന നടത്തുന്നു. ആ പ്രാർത്ഥനയുടെ ആദ്യഭാഗം കടന്നു വരുമ്പോൾ തുമ്പയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് പട്ടക്കാരൻ ചെല്ലുന്ന കൈയാവസിപ്പിച്ചുകൊണ്ട് ഈ ശരീരം, ഈ അപ്പം കർത്താവിന് ശരീരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വലിയൊരു രൂപാന്തരമാണ് സംഭവിക്കുന്നത്. ഇത് സ്വയം തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കാതെ വന്നാൽ ആത്മീകമായ അനുഭവങ്ങൾ ഉണ്ടാകുകയില്ല. അവിടെ കർത്താവിന്റെ തിരിശ്ശൊലിയുടെ രക്തങ്ങൾ പാപപരിഹാരത്തിനുള്ള തീക്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് നൽകുമ്പോൾ, അതിനെ സ്വീകരിക്കുമ്പോൾ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ ഇറക്കുമെന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നു. അപ്രകാരം വായ വിസ്താരത്തിൽ തുറന്നത് സ്വീകരിക്കപ്പെടുമ്പോൾ ഇത് പാപപരിഹാരത്തിനുള്ള തീക്കട്ടയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അല്ലാതെ കടന്നു വന്ന് വന്നു കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചു പോകുമ്പോൾ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ടുണ്ടാകില്ല. ഭൗതിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഇത് മൊത്തം ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം എന്ന് പറഞ്ഞ് വേറെ ഒരു വ്യക്തി പോലുമില്ല. ഈ ലോകത്തിൽ അനേകം ദൈവങ്ങളെ കുറിച്ച് കാണാറുണ്ട്, പക്ഷെ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല ഇത് എന്റെ ശരീരവും ഇത് എന്റെ രക്തവുമാണെന്ന്. കർത്താവ് മാത്രം പറഞ്ഞു. അത് അറിയാനും അനുഭവിക്കുവാനും സാധിക്കണം, അതിനുള്ള ഭാഗ്യം ഉണ്ടാകണം. വെറുതെ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മമദിശ മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അനുദിനമായ അനുഭവത്തിൽ ആ പ്രകാശ വലയത്തിൽ നിൽക്കുന്നവന് മാത്രമേ ഈ തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് ദൈവം നൽകിയിരിക്കുന്ന അനുഭവത്തെ കുറിച്ച് പറയുന്നത് വിലയേറിയതും അതിമഹത്വങ്ങളുമായ വാഗ്ദാനം നമുക്ക് നൽകിയിരിക്കുന്നു. വാഗ്ദാനങ്ങൾ പലപ്പോഴും ഈ വാഗ്ദാനങ്ങളിലാണല്ലോ വിശ്വസിക്കുകയും അതിനകത്താണല്ലോ പാളിച്ചകൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദാനം എന്താണ് എന്നുള്ളത് മനസ്സിലാകണം. പ്രഷ്യസ് പ്രോമിസസ് ആണ്, വിലയേറിയതും അതിമഹത്വങ്ങളുമായ വാഗ്ദാനം. വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും വായിക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങളെ നമുക്ക് കാണാം. ഏദൻ തോട്ടത്തിൽ ആദമിനെ സൃഷ്ടിച്ച് അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ട് തക്കതായ തുണയെ നൽകി, അവനെല്ലാം നൽകി, അവന് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്, അവന് നൽകുന്നു സകലതും. അതിനുശേഷം ഒരു കാര്യം ഓർക്കുക, 3 കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3 ദിവസവും അവനെ അന്വേഷിക്കുന്ന ദൈവത്തെ അവിടെ കാണുന്നുണ്ട്. സന്ധ്യയാകുന്ന സമയത്ത് ആദമിനെ അന്വേഷിച്ച് കടന്നു വരുന്ന, ഏദനിലേക്ക് കടന്നു വരുന്ന യഹോവ ഇന്ന് സന്ധ്യയാവുമ്പോഴും എന്നെയും നിങ്ങളെയും തേടി കടന്നു വരുമ്പോൾ നാം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. പിതാക്കന്മാര് നമുക്ക് നൽകിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. സന്ധ്യയാകുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് അതിന്റെ മുന്നില് ഇരുന്ന് പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. വലിയ തിയോളജിക്കൽ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത പാവപ്പെട്ട അമ്മച്ചി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. വലിയ വിദ്യാഭ്യാസമില്ലാത്ത കഷ്ടിച്ച് രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ്സോ പഠിച്ച അപ്പച്ചൻ ഉറച്ച് പാട്ട് പാടുന്ന ഒരു അനുഭവം. ഉറച്ചു പാടിക്കഴിഞ്ഞാൽ നാണക്കേടാണ്, ആർക്കും അറിയില്ല, പഴയ പാട്ടുകൾ അറിയില്ല, നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച പാട്ടുകൾ അറിയില്ല, മാറപ്രേമിന്റെ മെമ്പറാകൾ പാടുവാൻ അറിയില്ല. ദൈവത്തെ അറിയുവാൻ്റെ ഒന്നായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. വിലയേറിയ അതി മഹത്വങ്ങളായ വാഗ്ദാനങ്ങൾ ആദ്യം മുതലേ നമുക്ക് നൽകിയിരിക്കുന്നു. ആ വാഗ്ദാനങ്ങളില് വിളിച്ചവൻ വിശ്വസ്തനെന്ന് മനസ്സിലാക്കി ആ വാഗ്ദാനങ്ങളെ മനസ്സിലാക്കാൻ അവനോട് കൂടെയായിരിക്കുക. ഏറ്റവും വലുതാ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്നത്. അത് കൂടുതൽ എന്താ? സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഞാൻ വീണ്ടും വരും. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന വാഗ്ദാനം. ഈ വാഗ്ദാനങ്ങളിൽ ധൈര്യപ്പെട്ടാണ് നമ്മൾ ജീവിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഈ വലിയ ഗ്രേസ് അത് വർക്കൗട്ട് ചെയ്യാൻ ഒരു ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമുണ്ട്. നമ്മായിരിക്കുന്നത് എവിടെ എന്ന് ചിന്തിക്കുവാൻ തക്കവാണ്. നമ്മുടെ ഭവനത്തിലായിരുന്നാലും, നമ്മുടെ യാത്രയിലായിരുന്നാലും, നമ്മുടെ പഠനത്തിലായിരുന്നാലും, ജോലിയിലായിരുന്നാലും, ആരാധനയിലായിരുന്നാലും, എവിടെയും ദൈവത്തെ കാണുവാൻ തക്കവണമായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാ കുംഭസാര ക്രമത്തിലെ ഔദ്യോഗിക പ്രാർത്ഥന ചെല്ലുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമായ ദശേന്ദ്രിയങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. കർമ്മത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ അത് കർമ്മത്തിലുള്ളതാണ്. ജ്ഞാനത്തിലുള്ള ഇന്ദ്രിയങ്ങളുമുണ്ട്. ദൈവത്തെ എപ്പോഴും നമുക്ക് കാണാം, കേൾക്കാം, അറിയാം, തൊടാം, യാതൊരു സംശയമില്ല. ആ ദൈവത്തോട് കൂടെ ഇരിക്കണം. ആ വാഗ്ദാനമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ധൈര്യം നൽകുന്നത് ഈ വാഗ്ദാനമാണ്. അപ്പോൾ ദൈവികമായ കൃപയും അനുഭവമാണ് ദൈവം നൽകിയിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ ഒന്നാമതായിട്ട് പറഞ്ഞ അവൻ നമ്മെ വിളിച്ചു, ജീവനും ഭക്തിക്കും വേണ്ട വസ്തുയും ദാനം ചെയ്തു. വിലയേറിയതും അതിമഹത്വം പ്രഷ്യസ് പ്രോമിസസ് ആണ് നമുക്ക് ലഭിച്ചത്. വിലയേറിയതും അതിമഹത്വങ്ങളോ വാഗ്ദാനങ്ങൾ ലഭിച്ചു. നാലാമതായിട്ട് ലോകത്തിൽ ഉള്ള മോഹത്താലുള്ള നാശം ഒഴിവാക്കുന്നു. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ഈ ലോകത്തിലെ നമുക്കായിരിക്കുന്ന നാശത്താലുള്ള അനുഭവങ്ങളെ വിട്ടൊഴിയുവാൻ തക്കവണ്ണം പറയുന്നു. രണ്ട് പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം എന്താ പറയുന്നത് നമ്മളോട്? അവരുടെ ദുഷ്പ്രവൃത്തികളെ പലരും അനുകരിക്കും. വേദവിപരീതികളുടെ ചിത്രം അവിടെ വരച്ചു കാട്ടുന്നത് പലതിനെ കുറിച്ചും പറഞ്ഞിട്ടാണ് പറയുന്നത്. കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരിതപ്രദേശാത്മാരുണ്ടാകും, അവരുടെ ദുഷ്പ്രവർത്തികളെ പലരും അനുകരിക്കും. നമ്മൾ അത് അനുകരിക്കുവാനായിട്ടുള്ളതല്ല എന്ന് നമ്മളോട് പറയുന്നു. വീണ്ടും പതിനാലാമത്തെ വാക്യം പറയുന്നുണ്ട്, രണ്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം പറയുന്നു, അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നതും ദിവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ലോകത്താലുള്ള മോഹത്താൽ ഒഴിവാക്കപ്പെട്ടവരാണ് നമ്മൾ. ഇപ്രകാരം ഈ പറയുന്ന പതിനാലാമത്തെ വാക്യൊക്കെ ശാന്തമായി ആഴമായ അനുഭവത്തിൽ മനസ്സിലാക്കുവാൻ, അതിൽ നിന്നൊക്കെയും മാറ്റപ്പെട്ട അനുഭവത്തിൽ ഇരിക്കുന്നവരാണ് നമ്മൾ. അഞ്ചാമതായിട്ട് പറയുന്നു, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കുവാൻ അല്ലെങ്കിൽ പങ്കാളികളാകുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തിരിക്കുന്നു. ദിവ്യ സ്വഭാവത്തിന് ദൈവത്തോട് കൂടെയായിരിക്കുമ്പോൾ ആ ദിവ്യമായ അനുഭവം, കൃപകള്, ദൈവത്തിന്റെ അനുഭവങ്ങള് അതായിരിപ്പാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ശമുവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ പുസ്തകത്തില് ശമുവേൽ ബാലനെ വിളിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ മൂന്ന് പ്രാവശ്യവും എലി പുരോഹിതന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നേ എന്നെ എന്തിനു വിളിച്ചു എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞാൻ വിളിച്ചില്ല. മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നുണ്ട്, ഇനി നിന്നെ വിളിച്ചാൽ ഇതാ അടിയൻ. ദൈവത്തിന്റെ വിളി കേൾക്കുന്ന അനുഭവം, ദിവ്യ പരിപാലനത്തിൽ നമ്മൾ കൂട്ടാളികളായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലെ നന്മയിലെ പങ്കാളികളാകുവാൻ തക്കവണ്ണമായിട്ട്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ലഭിച്ച കൃപകൾ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന അനുഭവങ്ങളാണ് ഈ പറഞ്ഞത് അഞ്ചു കാര്യങ്ങൾ. ദൈവം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അവൻ നമ്മെ വിളിച്ചു, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തു, വിലയേറെ അതിമഹത്വമായ വാഗ്ദാനങ്ങൾ നൽകി, ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ഒഴിവാക്കപ്പെട്ടു, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ദൈവം ഇടയാക്കുന്നു. ഇപ്രകാരം നമ്മെ വിളിച്ചു എങ്കിൽ ഈ കൃപകളെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് എങ്ങനെ സാധിക്കുന്നു, എന്നാൽ നാം എങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് 5 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത്. നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതാണ് 5, 6, 7 വാക്യങ്ങൾ പറയുന്നത്. 8 വാക്യം പറഞ്ഞു, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. ഈ 5 മുതൽ 7 വരെയുള്ള കാര്യത്തെ വാക്യത്തിൽ 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. നിങ്ങൾ ഉത്സാഹമുള്ളവരും ഭരമുള്ളവരും ആയിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവം, പലപ്പോഴും പലതിനും ഒരു ഇനിഷ്യൽ എൻതൂസിയാസം ഉണ്ടാകും, അത് കഴിഞ്ഞൊരു ക്രോണിക് ഇനേർഷ്യയാകും. അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒന്നാമത് നമ്മളോട് പറയുന്നുണ്ട് വിശ്വാസം. സകലത്തിനും അടിസ്ഥാനം ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. കൊച്ചുനാള് മുതലേ പറഞ്ഞു കൊടുക്കും വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിനെ കുറിച്ചുള്ളതുമാണ്. അപ്പൊ ദൈവസന്നിധിയിലുള്ള സ്വർഗീയമായ അനുഭവങ്ങളെ കുറിച്ച് വിശ്വസിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. നമ്മുടെ ആരാധന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഈ സമയത്ത് നാമെല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളതിന് നമ്മളെ മറുപടി പറയും. പക്ഷേ ആ വിശ്വാസം നമുക്കുണ്ടാകണം. സ്വർഗത്തിലാണ് നമ്മൾ എന്നുള്ളത്, ഒരു ആരാധനയിൽ നമുക്ക് ജീവിക്കുന്ന അനുഭവം അതാണ്. വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടാകണം. ദൈവികമായ കൃപയുടെ അനുഭവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ഏതൊരനുഭവത്തിൽ ആ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. 39 സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ ഇടിയാടാതെ ഊമനായിരുന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിനെ ചൂട് പിടിച്ചപ്പോൾ നാവെടുത്ത് സംസാരിച്ചു. ദൈവസന്നിധിയിൽ നിൽക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൽ തീക്ഷ്ണമായ വിശ്വാസം ഉണ്ടാകണം. ഓരോ കാര്യത്തെ കുറിച്ചും വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ ധാരാളം നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മളോട് തന്നെ ചോദിക്കണം, എന്റെ വിശ്വാസം എന്ത്, ഞാൻ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുക. 2 വിശ്വാസത്തോട് വീര്യം. വീര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എക്സ്ട്രാ ഓർഡിനറി പവറാണ്. ധൈര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിശ്വാസത്തോട് വീര്യം. വീര്യത്വത്തിന്റെ ആത്മാവിനെയല്ല, സുബോധത്തിന്റെ ആത്മാവിനെയാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന ആ ദൈവികമായ അനുഭവം, അതിലേക്കാണ് നമ്മളെ വളർത്തുന്നത്. 3 പറയുന്നുണ്ട് പരിജ്ഞാനം. വീര്യത്തോട് അല്ലെങ്കിൽ ധൈര്യത്തോട് ചേർന്ന് വരുന്ന പരിജ്ഞാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹോശേയ പ്രവചകൻ പറയുന്നുണ്ട്, പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പലപ്പോഴും പലയിടത്തും നമ്മുടെ ഈ മതഭ്രാന്തന്മാരെ കാണാറുണ്ട്, പരിജ്ഞാനമില്ലാതെ പോകുന്നുകൊണ്ടാണ്. ശലോമോൻ, ജ്ഞാനിയായ ശലോമോൻ പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ പരിജ്ഞാനം വേണമെന്നാണ്. നമ്മൾ എത്ര പേര് നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെല്ലാം പ്രാർത്ഥിക്കുക. ഈ ദൈവത്തിന്റെ പരിജ്ഞാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. ദൈവം നൽകുന്ന കൃപകളെ മനസ്സിലാക്കുവാനും ദൈവത്തോടെ ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിൽ നിന്നും തരുന്നതിനെ പ്രതീക്ഷിക്കുക, അതിനപ്പുറമായിട്ടൊന്നുമില്ല. ഈ ഫെയ്ത്തായി വിശ്വാസത്തിന്റെ അനുഭവം നമുക്ക് ആവശ്യമായിരിക്കും. 4 പറയുന്നുണ്ട് ഇന്ദ്രിയ ജയം. ആത്മസംയമനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവികമായ കൃപയിൽ ജീവിപ്പാൻ തക്കവണ്ണം ധരിക്കാനത്തോടെ ഇന്ദ്രിയ ജയം നമുക്ക് ആവശ്യമാണ്. എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതായ വിശ്വാസം. അതിനോട് ചേർന്ന് ആവശ്യമായത് അഞ്ചാമത്തെ കാര്യം പറയുന്നത് സ്ഥിരത, സ്റ്റെഡ്ഫാസ്റ്റ്നസ്. സ്ഥിരതായ അനുഭവങ്ങൾ, സ്ഥിരത യോഹന്നാൻ മാർദ്ദാനായുടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കുന്നുണ്ട്. ഹെരോദ്യായുടെ പറയുന്നുണ്ട് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച്. തല പോകുമെന്നുള്ളത് അറിയാം, പക്ഷെങ്കിൽ മാറ്റമുണ്ടാകുന്നില്ല. ഈ സ്ഥിരമായ അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. ബാഹ്യമായ സാഹചര്യങ്ങൾ അനുസൃതമായി മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാതിരിക്കുക. ഇന്ന് ആവശ്യമായിരിക്കുന്നത് സ്ഥിരതയാണ്. പലപ്പോഴും പലയിടത്തും ഈ സ്ഥിരതയുടെ അനുഭവം മാറ്റപ്പെടുന്നുണ്ട്. വിശ്വാസത്തിലും സ്ഥിരതയില്ലാതെ പോകുന്നു. അവിടെ കണ്ടപ്പോൾ അത് നല്ലതെന്ന് പറഞ്ഞ് അങ്ങോട്ട്, അതിനപ്പുറത്തേക്ക്, ഇതിലൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റിടത്തേക്ക്. ഇത് ഇന്ന് സ്ഥിരമില്ലാതെ പോകുന്നു. അത്രോസ്ലിഹ പറയുന്നു, ഇന്ദ്രിയ ജയത്തോടുകൂടെ സ്ഥിരത ആവശ്യമാണ്. സ്ഥിരതയോടുകൂടെ ഭക്തി ആവശ്യമാണ്. ഭക്തി, റെവറൻസ്, ഇത് വ്യക്തി ജീവിതത്തില് ഏത് തലത്തിലും വിളങ്ങേണ്ടുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ആരാധനയുടെ അനുഭവത്തിൽ ദൈവസംസർഗത്തിൽ നിൽക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ആലയത്തിലേക്ക് പ്രവേശിച്ച് എന്റെ നേർച്ചകളെ നിനക്ക് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവമേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ, മശിഹ മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം മനസ്സിരുക്കമുള്ള അനുഭവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കഴിഞ്ഞ പെരുന്നാളിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചപ്പോൾ, രണ്ടാം ശുശ്രൂഷയില് ലുത്തിനിയായില് വായിച്ചൊരു ലുത്തിനിയായാണ് ഓരോ ഞായറാഴ്ച ആരാധനയും പെന്തക്കോസ്തു പെരുന്നാളും ഭാവി ലോകത്തിന്റെ പ്രത്യാശയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ആരാധനയിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഈ ഭക്തിയുടെ അനുഭവത്തെ രുചിച്ചറിയുവാനും തക്കവണ്ണം സാധിക്കണം. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞത് ആ ഭക്തി എല്ലിനുമേ തുടിച്ചേ മതിയാവുകയുള്ളൂ. പലതിനെ കണ്ടും പുറകെ സ്ഥിരതയില്ലാത്ത അനുഭവങ്ങളിലേക്ക് പോയി പോകുന്നത് പലപ്പോഴുമുണ്ട്. നമ്മുടെ പിതാക്കന്മാര് നമ്മുടെ ആരാധന ക്രമീകരിച്ചു വന്നിരിക്കുന്ന അതിന്റെ ഒരു ഡിസിപ്ലിൻ, അതിന്റെ ഒരു ഓർഡർ ആ പ്രാർത്ഥനയ്ക്ക് തന്നെയുണ്ട്. ആ അനുഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. വൈകിട്ട് നമ്മള് ശൈര നമസ്കാരത്തിന് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒളിവായി നോക്കിയിടാവന്റെ കണ്ണുകളെ, വഞ്ചന കേൾക്കാതെ കാതുകളെ. ഇത് സുന്ദരമായിട്ടാ പിതാക്കന്മാരെ പ്രാർത്ഥന ക്രമീകരിച്ചു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സമയം ലഭിച്ച അരുളപ്പാടുകളാണ്. പ്രവാചകൻ പറഞ്ഞു, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് ശുദ്ധിയില്ല, എന്ന് ചെയ്യണം? കൊടില് കൊണ്ടുവന്നു, അവന്റെ അധരത്തെ തൊട്ട് കഴിഞ്ഞു. ആരെ അയക്കും? ഞാനിതാ, എന്നെ അയക്കണം. ഏതൊരു അനുഭവത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന അനുഭവങ്ങൾ, ദൈവത്തോടെ ചേർന്ന് ജീവിക്കുന്ന അനുഭവങ്ങൾ. യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭക്തിയുടെ അനുഭവങ്ങൾ, ദൈവത്തിന്റെ കൃപയും അനുഭവങ്ങളും ദൈവസംസർഗങ്ങളും നല്ലതും പരിമിതത്തിലുമേനി നമ്മുടെ നാട്ടിൽ ജീവിച്ചു വളർന്ന പിതാവ് ഭക്തിയുടെ അനുഭവത്തിന് അപ്പുറമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ദേഹത്തെ ഗണിക്കാതെ ദൈവത്തിന്റെ അനുഭവങ്ങൾക്ക് അനുസൃതമായി വിശ്വാസത്തോടുകൂടി വന്ന ഭക്തി, ഇത് ആരാധനയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. ഓരോ ഞായറാഴ്ചത്തെ ആരാധനയും ഭാവിയുടെ പ്രത്യാശയാകുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള യോഗ്യത എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരാഴ്ചക്കാലം ഒരാരാധനയെ സംബന്ധിക്കുമ്പോൾ, ഇനി ആരാധനയ്ക്ക് വരുന്നോടം വരെയും ദൈവമേ നിന്റെ കൃപയിൽ എന്നെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പറയുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. സ്വർഗത്തിലെ പിതാവ് കാര്യം സാധിപ്പിച്ചു തരുമെന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ആഴമായ അനുഭവം, ഈ അനുഭവമാണ് ഭക്തിയിലൂടെ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആവശ്യമായിരിക്കുന്ന ഏഴാമത്തെ സംഗതി സഹോദര പ്രീതിയാണ്. സഹോദര പ്രീതി എന്നുള്ളതിന് ഈ അമേരിക്കയിലെ ഒരു പ്രദേശത്തിന്റെ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ട് ഫിലാഡൽഫിയ. ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനെ അനുബന്ധമായി വരുന്നതാണ് സഹോദര പ്രീതി. സഹോദരങ്ങളുമായി ബന്ധമുണ്ടായിരിക്കണം. അത് മറ്റുള്ളവർക്കായിട്ട് എന്തെങ്കിലും കഴിയുന്ന പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, മറ്റുള്ളവനെ സഹോദരനായി കാണുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കുന്നത്, മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്ന അനുഭവങ്ങൾ. ഇന്ന് പലപ്പോഴും പലരെയും ആർക്കും കണ്ടുകൂടാത്ത അനുഭവം, അതങ്ങനെയാ, അത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിർത്തുന്ന അനുഭവം, അതിനപ്പുറമായി സാഹോദര്യത്തിന്റെ അനുഭവങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. സഹോദരനായി തീരണമെങ്കിൽ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് കടന്നു വരണമെന്നില്ല, ദൈവ സന്നിധിയിലെ സഹോദര്യത്തിന്റെ അനുഭവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. അതിനുശേഷമായിട്ട് അവസാനമായിട്ട് പറയുന്നുണ്ട് സ്നേഹം. സ്നേഹത്തിന്റെ അനുഭവത്തിന് ഇന്ന് ധാരാളം ഡെഫിനിഷൻസ് ആണ്. അഗപ്പെ, ആ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിലെ സ്നേഹം. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ പലരുടെയും പരാതി ഭവനത്തിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ലെന്ന്. അതുകൊണ്ട് അവർ സ്നേഹം കണ്ടെത്തുവാനായിട്ട് പോകുന്നു, സ്നേഹത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു പോകുന്നു. എല്ലാവർക്കും ഇവിടെയും സ്ട്രെസ്സാണ്, നാട്ടിലും സ്ട്രെസ്സാണ്. ചില ദുശീലങ്ങളിലേക്ക് പോകുമ്പോ ചിലർ പറയുന്ന എക്സ്ക്യൂസസ് ആണ്, ടെൻഷന്, സ്നേഹമില്ല അതുകൊണ്ടാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു എസ്കേപ്പിസമാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവം, കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13 പറയുന്നുണ്ടല്ലോ, എല്ലാത്തിനും വലുതോ സ്നേഹം തന്നെ. 8 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതിനെ കുറിച്ച് പറഞ്ഞത്. 5 കാര്യങ്ങൾ ദൈവസന്നിധി നമുക്ക് ലഭിക്കുമ്പോൾ പ്രതികരിക്കേണ്ട 8 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. വിശ്വാസത്തിൽ ആരംഭിച്ച് സ്നേഹത്തിൽ അവസാനിക്കുന്ന 8 കാര്യങ്ങൾ. ഈ ഒരു അനുഭവം ദൈവസന്നിധിയിൽ നിന്ന് വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഈ കാര്യത്തിൽ 8-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. ഇത് വർദ്ധിച്ചു വരേണ്ട കാര്യമാ. ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വർദ്ധിക്കണം. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അത് വർദ്ധിക്കണം. വിശ്വാസത്തിന്റെ ആഴമായ അനുഭവത്തിലേക്ക് പോകണം. പരീക്ഷകളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. നിൽക്കുന്നു എന്ന് ബോധമുള്ളവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാനാണ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഭവത്തെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ലഭിച്ചിരിക്കുന്ന ഒരു ഡിസിപ്ലിനാണ്, സഭയുടെ ഒരു ഡിസിപ്ലിനാണ് പ്രാർത്ഥനയുടെ അനുഭവവും ദൈവികമായ കൃപയുടെ അനുഭവവും. പകൽക്കാലത്തെ അധ്വാനത്തിൽ നിന്ന് ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തയിൽ മനസ്സ് പിൻവാങ്ങുകയും ചെയ്യുന്ന സമയം സന്ധിക്കുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ശരീരം അധ്വാനിക്കുന്നു, ഭൗതികമായ ഭോജനത്തിന് വേണ്ടി ശരീരം അധ്വാനിക്കുന്നുണ്ട്. ലൗകിക ചിന്തയിൽ മനസ്സ് പിൻവാങ്ങുന്നു, അതൊക്കെയും വിട്ടിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും മാറി ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം ആരാധനയുടെ അനുഭവം അവിടെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. വി ഹാവ് ദ കപ്പാസിറ്റി ടു ബി ദ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മകനായി അല്ലെങ്കിൽ മകളായി ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. അവിടെ ആ നേച്ചർ, ദൈവത്തിന്റെ ആ ദൈവികമായ സ്വഭാവത്തെ ഷെയർ ചെയ്യാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. അത് നമ്മള് സഹോദരങ്ങളുടെ ഇടയിൽ അതിനെ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. അതിനുശേഷം അവൻ ചെയ്തതായ പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. ഒരു ഡോക്ടറെ, ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങളെ അറിഞ്ഞിട്ടുള്ളവനാണെങ്കിൽ അവൻ സ്പർശിക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് എന്നെ സ്പർശിച്ചതെന്നൊരു ഫീലിംഗ് ആ രോഗിക്കുണ്ടാകുന്നു. ഒരു നേഴ്സ് കടന്നു വന്ന രോഗിക്ക് പരിചരിക്കുമ്പോൾ, ഒരു ഇഞ്ചക്ഷൻ നൽകുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ അനുഭവത്തിലാണ് അവൾ അത് ചെയ്യുന്നെങ്കിൽ ആ ഇഞ്ചക്ഷന്റെ വേദന ആ രോഗിക്കുണ്ടാകില്ല, അതിനപ്പുറമായ സന്തോഷം ദൈവസന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഷെയറിംഗ് ദൈവത്തിന്റെ ആ സ്വഭാവത്തെ ഷെയർ ചെയ്യുവാനും അവന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടാകണം, അത് ദൈവസന്നിധിയിലെ ആരാധനയുടെ ഡിസിപ്ലിനാണ്. ആ ആരാധനയുടെ ഡിസിപ്ലിൻ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭവനത്തെ, കുടുംബത്തെ, സഭയെ ശീലിപ്പിക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം എനിക്ക് എല്ലാറ്റിനും മതിയായവൻ എന്ന ചിന്ത, ആ ചിന്തയുടെ അനുഭവം നമുക്കുണ്ടാകണം. ആണ്ട് കുമ്പസാരം എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഇല്ല. നമ്മൾ കുമ്പസാരിക്കാം എന്ന് നമ്മുടെ മനസ്സിന് തോന്നൽ ഉണ്ടാകുമ്പോൾ വേണ്ട എന്ന് പറയുന്നത് സാത്താനാണ്. ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നത് സാത്താൻ, ഒരിക്കലും വേണ്ട എന്നുള്ളതല്ല പറയുന്നത്. പലപ്പോഴും പലരും ചോദിക്കും, എന്തിനാ കുമ്പസാരിക്കുന്നത്? നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരാ. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കണം. ഈ പറഞ്ഞ 8 കാര്യങ്ങളെ വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ ഡിസിപ്ലിൻ നമ്മൾ പാലിക്കണം. ദൈവസന്നിധിയിൽ ഒരുക്കത്തോടുകൂടി കടന്നു വരണം. കുമ്പസാരിക്കാൻ തക്കുള്ള പടികളെ 7 നമുക്കറിയാം. സെൽഫ് എക്സാമിനേഷൻ, സ്വയപരിശോധന നടത്തണം. അനുതാപം വേണം, റിപ്പന്റൻസ്. അത് കഴിഞ്ഞിട്ട് പ്രതിജ്ഞ ചെയ്യണം, മേലിലത് ചെയ്യുകയില്ല. 4th സ്റ്റേജിൽ ഒരു കുമ്പസാര പിതാവിന്റെ അടുത്തേക്ക് കടന്നു വന്ന് ഏറ്റുപറയുന്നുള്ളൂ. 5th ആ പിതാവിന് ലഭിച്ചിരിക്കുന്ന, പൗരോഹിത്യത്തിന് ലഭിച്ചിരിക്കുന്ന അധികാരമാണ് കൈവച്ച് അനുഗ്രഹിക്കാൻ, പാപമോചനം നൽകാൻ, അബ്സല്യൂഷൻ. 6th ഹോളി കമ്മ്യൂണിയൻ. 7th പ്രായച്ചിത്തങ്ങൾ ചെയ്യുക. ദൈവസന്നിധിയിൽ ലഭിച്ചതിനെ അനുസരിച്ച് തെറ്റ് ചെയ്തുവെങ്കിൽ പ്രായച്ചിത്തങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കണം. ദാറ്റ്സ് എ ഡിസിപ്ലിൻ. പരിശുദ്ധമായ മാമോദീസ കൂതാഴ്ചയിലൂടെ ഞാൻ പ്രാപിച്ചത് എന്താന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകണം. 100 അഭിഷേകത്തിലൂടെ എനിക്ക് എന്താണ് ലഭിച്ചതെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഓരോ കൂതാശയിലൂടെ ലഭിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. ആഘോഷപരമായിട്ട് വിവാഹ കൂതാശ നടത്തും, പക്ഷേ ദൈവത്തെ അറിയുന്ന അനുഭവങ്ങൾ. പണ്ട് വിശുദ്ധ വിവാഹ കൂതാശയ്ക്ക് നടക്കുമ്പോൾ ഏത് പള്ളിയിൽ നടക്കുന്നു അവിടെ അന്ന് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ഇന്ന് അതിനൊന്നും നമുക്ക് സമയമില്ല, നമുക്ക് മറ്റു കാര്യങ്ങളിലാണ് സമയം. വെറുസ ഡിസിപ്ലിൻ, പിതാക്കന്മാർ തന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. തൈലാഭിഷേക ശുശ്രൂഷ, മരിക്കുന്ന സമയത്ത് മാത്രം നൽകുന്ന ഒരു ശുശ്രൂഷയായിട്ട് നമ്മൾ മാറ്റിവെച്ചേക്ക്, അല്ല. രോഗിക്ക് വൈദ്യൻ കർത്താവാണ്. വെറുസ ഡിസിപ്ലിൻ ഇൻ ദ ചർച്ച്, ആ ഡിസിപ്ലിൻ പാലിച്ച് ജീവിക്കാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. അതിനെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവന്റെ സന്നിധിയിൽ ദൈവികമായ കൃപയോടുകൂടി ജീവിപ്പാൻ തക്കോണം, പരിശുദ്ധാത്മാ കൃപയിൽ ജീവിപ്പാൻ തക്കോണം, ദൈവം നൽകിയ കൃപയിൽ ജീവിപ്പാൻ തക്കോണമായിട്ട് നമുക്ക് സാധിക്കണം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങളും വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവേൻ. ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമുള്ളവരും ഫലമുള്ളവരുമായിരിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തുതിക്കാം, ദൈവത്തെ സ്തോത്രം ചെയ്യാം. ലഭിച്ച അവസരങ്ങൾ ദൈവികമായ കൃപയിൽ ജീവിപ്പാൻ തമ്പുരാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
റെസ്പെക്റ്റഡ് അച്ഛൻ ആൻഡ് ഡിയർ സിസ്റ്റേഴ്സ്, 2 പത്രോസ് 1 3-7 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചത്. ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദാനങ്ങളും നമ്മൾ വളരെ അനുഭവിക്കുന്നുണ്ടെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു. വിളിച്ചവന്റെ വിളിക്ക് യോഗ്യമായി ആ വിളിക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. നമ്മെ വിളിച്ചവനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് തന്നെ ഓർക്കണം. കണ്ണു ഉറപ്പിക്കുന്ന പല കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ നമുക്കും ശ്രമിക്കാം. അച്ഛൻ എക്സ്പ്ലെയിൻഡ് എവറിഥിങ് ടു ദ സിംപ്ലസ്റ്റ് വേ പോസിബിൾ.
We are very thankful to you, Achan, for your very effective message. I convey our sincere thanks on behalf of MMES. I have one or two announcements. Like yesterday, I asked you about the recipes, new recipes for the cookbook. I'm still waiting. We are reprinting the cookbook. I need some more recipes. The second announcement is our matrimonial webpage. We cannot release it till we have more advertisements. So please get more advertisement for that. Thirdly, a very important thing, we had to pray for Father P.C. Jorgachin's visa. He has to get the visa very soon to come to U.S. So please remember that in your prayers. Thank you, Achan. Namaku prarthiche avasarikkam.
നമുക്ക് തലവണക്കാൻ പ്രാർത്ഥിക്കാം. ദൈവാതിഥിയും കർത്താധികർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനുമായ നാഥ, തമ്പുരാനെ ഈ സന്ധിയിൽ നിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം നൽകിയ കൃപകൾക്കായിട്ട് നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ദൈവമേ, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളി ചെയ്തവനായ നാഥ, ഈ ദേശത്ത് പല സ്ഥലങ്ങളിലെ പല ഭവനങ്ങളിലായി ഇരുന്ന് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളോട് കൂടെയുണ്ട് എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടാകുന്നു. ദൈവമേ, പരിശുദ്ധനായ പത്രോസ് ലീഹ ഞങ്ങളോട് പറഞ്ഞതുപോലെ ആത്മീക അനുഭവത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകളെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ ലോകത്തില് ദൈവികമായ അനുഭവങ്ങളില് ജീവിക്കാൻ തക്കവണ്ണം ദൈവമേ നീ ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ കൃപയിൽ നിന്റെ നല്ലവരങ്ങളിൽ ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ അവിടെ ഒരുക്കിക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങളായിരിക്കുന്നത് നിന്റെ കൃപയൊന്ന് മാത്രമാകുന്നുവല്ലോ. ആ കൃപയുടെ അനുഭവത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നീ ഞങ്ങളെ അവിടുന്ന് കരുതണമേ, ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ലഭിച്ചിരിക്കുന്ന ഞങ്ങളുടെ കൗദാശിക ജീവിതം ദൈവമേ അതിന്റെ വിശ്വാസത്തിന്റെ അനുഭവത്തിന് വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. നിന്റെ പരിജ്ഞാനം ഞങ്ങളോട് കൂടെ ഇരിപ്പാൻ തക്കവണ്ണമായിട്ട് കൃപ ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഭൗതിക ലോകത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മീയ അനുഭവത്തിൽ ഭക്തിയിലൂടെ ഞങ്ങളെ നീ വളർത്തണമേ. പലപ്പോഴും എന്തിനെ എന്ന് ചോദിക്കുന്ന അനുഭവം ഞങ്ങളിൽ ഉണ്ടാകാതെ നിന്നോട് ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ അവിടുന്ന് ഒരുക്കിക്കൊള്ളണമേ. നിങ്ങളായിരിക്കുന്നു നിന്റെ കൃപയാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങൾ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ അവിടുന്ന് വിശ്രമിക്കാതെ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമാകുകയാണ് നിനക്ക് സ്തുതി. രാവിലെ അവിടുത്തെ മുഖം കണ്ട് ഉണരുവാൻ തക്കവണ്ണം നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാണ് നിനക്ക് സ്തോത്രം. ഓരോ ദിവസവും നിന്റെ സന്നിധിയിലെ നന്മകളെ കണ്ട് ജീവിക്കാൻ ഞങ്ങളെയൊക്കെ ഇടയാക്കണമേ. സങ്കീർത്തനക്കാരനെ പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിനെ നീ മാനിച്ചു, ദൈവികമായ കൃപ നീ ഞങ്ങൾക്ക് നൽകി. കർത്താവെ, അടുത്ത തലമുറകൾക്കായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. നിന്റെ കൃപയും നിന്റെ അനുഗ്രഹവും നൽകരങ്ങളും ഞങ്ങൾ ഓരോരുത്തർക്കുമായി നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇന്ന് ഈ കൂട്ടായ്മയിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസനെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ഇതിന്റെ കാർമ്മികത്വം വഹിക്കുന്ന അഭിന്ന പിതാവിനെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ മകന്റെ ശുശ്രൂഷയിൽ നിന്റെ ദൈവികമായ കരം കൂടെ ഇരിക്കണമേ. ഈ ഭദ്രാസനത്തെ നടത്താനും നയിപ്പാനും തക്ക ഉള്ള ബലവും ശക്തിയും അവിടുത്തെ സന്നിധി നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ വികസനത്തിനായി പിതാവിന്റെ ചുമതലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് മാനിക്കണമേ. ദൈവികമായ കരുണയും അനുഗ്രഹങ്ങളും നൽകണമേ. ഇതിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ആചാര്യനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു പുതിയ സ്ഥലത്തേക്ക് നിന്റെ മകനെ അവിടെ നയിച്ചിരിക്കുന്നു. പുതിയ ദൈവാലയത്തിൽ ശുശ്രൂഷ നടപടിയെ നിർവഹിപ്പാൻ തക്കവണ്ണം അവിടുത്തെ അനുഗ്രഹം കൂടെ ഇരിക്കണമേ. കുടുംബത്തെ വാഴ്ത്തണമേ. മകനെയും മകളെ അനുഗ്രഹിക്കണമേ. മകനുള്ള അസ്വസ്ഥതകളെ മാറ്റണമേ. അലർജിയുടെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി കൃപയിൽ അവനെ പൊതിഞ്ഞുകൊള്ളണമേ. ചുമതല വഹിക്കുന്ന പ്രിയദാസിക്കായിട്ട് ദൈവമേ സ്തോത്രം. അവിടുത്തെ കൃപ നിന്റെ മകളോടൊക്കൂടെ ഇരിക്കണമേ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദാസിമാരെയും പ്രത്യേകമായി തിരുസനെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആവശ്യഭാരങ്ങൾ അനേകമാകുന്നു. എന്നാലും നിന്റെ സന്നദ്ധയിലെ അനുഗ്രഹങ്ങൾ ഓരോരുത്തരും കൂടെ ഇരിപ്പാൻ തക്കണമായിട്ട് ദൈവമേ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തെ അവിടുന്ന് മാനിക്കണമേ. വാർദ്ധക്യം നിറയുള്ള കാലത്തോട് ഉപേക്ഷിക്കുകയില്ല നല്ല ചെയ്തവനായ നാഥ. നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗത്താലും പ്രയാസത്താലും ഭാരപ്പെടുന്നവരെ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. അവരുടെ കര അവരുടെ മേൽ വെക്കണമേ. നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ദൈവമേ അവർക്കായി നൽകണമേ. കർത്താവെ, ജോലിയിലായിരിക്കുന്ന ഓരോ മക്കൾക്കായും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെയും ദൈവമേ ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ യൗവനത്തെ അവിടുന്ന് മാനിക്കണമേ ദൈവമേ. യൗവനകാലം ദൈവത്തിന്റെ സന്നിധിയിലെ നന്മയുടെ അനുഭവമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു. തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകരുതേ. സ്വർഗീയ നൽവരങ്ങളുടെ അനുഭവങ്ങളിലേക്ക് വരയണമേ. ദൈവമായ കർത്താവെ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ അവർ വളർന്നു വരയണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന് തെറ്റി മറ്റു മാർഗങ്ങളിലേക്ക് അവർ പോകുവാനായിട്ട് ഇടയാകരുതേ. കർത്താവെ നല്ല കൂട്ടാളികളെ കണ്ടെത്തുവാനും അവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ദൈവത്തെ അറിയുന്ന കുടുംബമായി ജീവിപ്പാൻ തക്കുള്ള മനസ്സൊരുക്കം നിന്റെ മക്കൾക്കൊക്കെയും നൽകണമേ. ഈ ദേശത്തായി പോയി ഇങ്ങനെയായി പോയി എന്ന് പറയുവാനായിട്ട് ഇടവരുത്താതെ നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ദൈവമേ നൽകണമേ എന്ന് ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും അനുഗ്രഹങ്ങളും നൽകണമേ. യൗവന പ്രായത്തിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെയും തിരുസനെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തെറ്റായ മാർഗമുണ്ടോ എന്ന് നിങ്ങൾ ഉണ്ടോ എന്ന് അവിടുന്ന് സൂക്ഷിച്ചു നോക്കണമേ. ആ തെറ്റായ മാർഗമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റപ്പെടുവാനും നിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനും തക്കവണ്ണം ദൈവമായ കർത്താവെ കൃപ ചെയ്യണമേ. വെക്കേഷൻ കാലമായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവെ കൃപയും അനുഗ്രഹങ്ങളും നൽകണമേ. കൗമാരപ്രായക്കാർക്കായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ അനുഭവങ്ങളിലെ വ്യതിയാനങ്ങൾ തെറ്റിന്റെ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടരുതേ. കർത്താവിനെ അറിയുന്ന ദൈവത്തിന്റെ നല്ല മക്കളായി തീരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് ഒരുക്കിക്കൊള്ളണമേ. പിതാക്കന്മാർ പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥനയുടെ അനുഭവം ഞാൻ ദൈവത്തിന്റെ പൈതലാകുന്നു എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ജീവിക്കാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവങ്ങളെ സ്നേഹിച്ചവനായ തമ്പുരാനെ അവരെ അവിടുന്ന് അണച്ചുകൊള്ളണമേ. കൃപയും അനുഗ്രഹങ്ങൾ നൽകി പരിപാലിച്ചു കൊള്ളണമേ. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രജകൾക്കായും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച് അവർ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമായിട്ട് അവിടുന്ന് ഇടം നൽകണമേ. കർത്താവെ, ദൈവികായ അനുഗ്രഹങ്ങൾ കൂടെ ഇരിക്കണമേ. മക്കൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് ഉദരഫലം നൽകി പരിപാലിച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവ്, ഈ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ തിരുസനെ സമർപ്പിക്കുന്നു. കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കായി ദൈവമേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമേനിക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങളാലും കൃപകളാലും അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ഭദ്രാസനായ അധിപനായിരിക്കുന്ന അധീനനായ മാത്യുസ് മാർ തേവദോസ് തിരുമേനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒരു വേദനയുടെ അനുഭവത്തിൽ ആ പിതാവ് ഇപ്പോൾ ആയിരിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപ ഞങ്ങളുടെ പിതാവിനോട് കൂടെ ഇരിക്കണമേ. സ്വർഗീയ സമാധാനത്താലും നിറയ്ക്കണമേ. വിശ്വസിച്ച അടുത്ത് നിന്നും പ്രതികൂല അനുഭവങ്ങൾ ആ പിതാവിനുണ്ടായിരിക്കുന്നു. ദൈവമായ കർത്താവെ, നുറുങ്ങുന്ന ഹൃദയത്തിന് അവിടുന്ന് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ പിതാക്കന്മാരെയും പ്രത്യേകമായി തിരുസന്നിയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തേജസ്സിനും എനിക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ ദൈവിക അനുഗ്രഹങ്ങൾ ദൈവമേ നൽകണമേ. രോഗത്തിന്റെ കാഠിന്യത്തിനെ മാറ്റിക്കൊടുത്തവനായ തമ്പുരാനെ പരിപൂർണ സൗഖ്യ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പുരോഹിത വൃന്ദത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ദൈവ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഓർത്തുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി വീണ്ടും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്കായി ദൈവമേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളെ നയിച്ചു കടന്നുപോയ ദുരുമുസ്ഭവൻ ഭാവാതിരുമനസ്സിനായും പ്രത്യേകമായി ആത്മാവിനായും പ്രാർത്ഥിക്കുന്നു. അടുത്ത സമയത്ത് കടന്നുപോയ രഞ്ജു അച്ഛന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. വളരെ ചെറുപ്രായത്തിൽ 32 വയസ്സിൽ ഈ ലോകത്തിൽ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ പ്രിയപ്പെട്ട കൊച്ചമ്മയും 2.5 വയസ്സ് 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളെയും ദൈവമേ പരിപാലിക്കണമേ. കൃപകളും അനുഗ്രഹവും നൽകണമേ. ഗർഭാരന്റെ ദുഃഖത്തിലിരിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ സമാധാനം അവർക്കായി നൽകണമേ. വീണ്ടും ദിവസനയുടെ നന്മ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മ കൃപ ദൈവമേ ഞങ്ങൾക്കായി നൽകണമേ. പരിശുദ്ധയായ മാതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് മധ്യസ്ഥയായിരിക്കണമേ. മർദ്ദോമാസ്ലിഹ, അവിടുന്ന് ഞങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കണമേ. മർഗീവരീ സദാ, ഞങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കണമേ. പ്രശ്നനായ പരമേന തിരുമേനി പ്രാർത്ഥന ഞങ്ങൾക്ക് മധ്യസ്ഥമായിരിക്കണമേ. പ്രശ്നനായ ബട്ടശ്ശേരി തിരുമേനി അവിടുന്ന് ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ. ദൈവമായ കർത്താവേ, ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥന മധ്യസ്ഥതയില് ഞങ്ങളുടെ കുറവുള്ള പ്രാർത്ഥന അവിടുത്തെ ഉന്നത സിംഹാസന മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ. ആമേൻ. ഒരു കാര്യം കൂടെ, അടുത്ത വ്യാഴാഴ്ച മുതൽ പരിശുദ്ധയായ മാതാവിന്റെ വാങ്ങിപ്പിന്റെ പെരുന്നാളിന്റെ നോമ്പ് ദിവസമാണ്. അമ്മയുടെ മധ്യസ്ഥതയ്ക്കായിട്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. കുടുംബം നാട്ടിലാണ്, ഞാൻ ഇവിടെ കുറച്ച് നാളുകൂടെ ഇവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഭാര്യയും മക്കളും, മകള് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രത്യേകമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ്. കേട്ടതിനായിട്ട് എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. എന്റെ ശുശ്രൂഷ ദൈവസന്നിധിയില് സിംഹകരമായി തീരുവാൻ തക്കവണ്ണം ഏവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് എല്ലാവരോടും പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. കേട്ടതിനായിട്ട് എല്ലാ നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
Thank you very much.